ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ജൂലൈ 11-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി വായിക്കുന്നത് സങ്കീർത്തനങ്ങൾ 4, 5, 6, അപ്പോസ്തല പ്രവൃത്തികൾ 16:16-40 വാക്യങ്ങളും. സങ്കീർത്തനം 4. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്നയാക്കി, മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയുവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിക്കുവീൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കുവീൻ. നീതിയാഗങ്ങളെ അർപ്പിക്കുവീൻ, യഹോവയിൽ ആശ്രയം വെക്കുവീൻ. നമുക്ക് ആര് നന്മ കാണിക്കും എന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. 5-ാം സങ്കീർത്തനം. യഹോവേ, എന്റെ വാക്കുകൾക്ക് ചെവി തരയണമേ. എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എന്റെ രാജാവും എന്റെ ദൈവവുമായുള്ളവേ, എന്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കുകയുമില്ല. അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കുകയില്ല. നീതികേട് പ്രവർത്തിക്കുന്നവരെയൊക്കെയും നീ പകയ്ക്കുന്നു. ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും. രക്തപാതകവും ചതിവുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിനു നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. യഹോവേ, എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. എന്റെ മുൻപിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. അവരുടെ വായിൽ ഒട്ടും നേരില്ല. അവരുടെ അന്തരംഗം നാശകൂപം തന്നെ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു. നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. ദൈവമേ, അവരെ കുറ്റം വിധിക്കണമേ. തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ. അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ. നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത്. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. പരിചു കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ടവനെ മറയ്ക്കും. 6-ാം സങ്കീർത്തനം. യഹോവേ, നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ. നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ. യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു. എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു. എന്നെ സൗഖ്യമാക്കണമേ. എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു. നീയോ യഹോവേ എത്രത്തോളം. യഹോവേ, തിരിഞ്ഞെന്റെ പ്രാണനെ വിടുവിക്കണമേ. നിന്റെ കാരുണ്യം നിമിത്തം എന്നെ രക്ഷിക്കണമേ. മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ. പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും? എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു. രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു. കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. എന്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുവേ. യഹോവ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. യഹോവ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളും. എന്റെ ശത്രുക്കളെല്ലാവരും ലജ്ജിച്ചു ഭ്രമിക്കും. അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. അപ്പോസ്തല പ്രവൃത്തികൾ 16:16-40 വാക്യങ്ങൾ. ഞങ്ങൾ പ്രാർത്ഥനാസ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞു തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുൻപിൽ നിർത്തി. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി. റോമക്കാരായ നമുക്ക് അംഗീകരിക്കുവാനും അനുസരിക്കുവാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു. കോൽ കൊണ്ട് അവരെ അടിക്കുവാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാക്കുവാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിൽ ഇട്ടുപൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചെങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നത് കണ്ടിട്ട് ചെങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞുവെന്ന് ഊഹിച്ച് വാളൂരി തനത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുൻപിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ, രക്ഷപ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. നേരം പുലർന്നപ്പോൾ അധിപതികൾ കോൽക്കാരെ അയച്ചു, ആ മനുഷ്യരെ വിട്ടയക്കണം എന്ന് പറയിച്ചു. കാരാഗ്രഹ പ്രമാണി ഈ വാക്ക് പൗലോസിനോട് അറിയിച്ചു, നിങ്ങളെ വിട്ടയക്കുവാൻ അധിപതികൾ ആളയച്ചിരിക്കുന്നു, ആകയാൽ സമാധാനത്തോടെ പോകുവീൻ എന്ന് പറഞ്ഞു. പൗലോസ് അവരോട്, റോമ പൗരന്മാരായ ഞങ്ങളെ അവർ വിസ്താരം കൂടാതെ പരസ്യമായി അടുപ്പിച്ച് തടവിലാക്കിയല്ലോ, ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ പുറത്താക്കുന്നുവോ? അങ്ങനെയല്ല, അവർ തന്നെ വന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. കോൽക്കാർ ആ വാക്ക് അധിപതികളോട് ബോധിപ്പിച്ചപ്പോൾ അവർ റോമ പൗരന്മാർ എന്ന് കേട്ട് അവർ ഭയപ്പെട്ടു ചെന്നു. അവരോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ പുറത്തു കൊണ്ടുവന്ന് പട്ടണം വിട്ടു പോകണം എന്ന് അപേക്ഷിച്ചു. അവർ തടവ് വിട്ട് ലുദിയയുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടു പോയി.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നാം വായിച്ചു കേട്ട സങ്കീർത്തനങ്ങളിലെല്ലാം ദൈവപ്രസാദത്തിനായി നിലവിളിക്കുന്ന ദൈവഭക്തന്റെ പ്രാർത്ഥനകളാണ്. അവന്റെ നിലവിളിക്ക് ചെവി തുറക്കണമേ എന്നുള്ള അപേക്ഷയോടുകൂടി ആരംഭിക്കുന്ന സങ്കീർത്തനങ്ങൾ. ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ ദൈവം നമ്മളെ കൈവിട്ടു, എന്തുകൊണ്ട് ഈ അന്ധകാരം എന്ന് ചിന്തിക്കുന്നു. ആറാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ദൈവം തന്നോട് കോപിച്ചിരിക്കുന്നു എന്ന് ഭക്തൻ നിരൂപിക്കുക. ദൈവത്തിന്റെ പൈതലി ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളിൽ, ചില താഴ്വാരങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ദൈവം എവിടെ, ദൈവം എന്തുകൊണ്ട് എന്നെ കൈവിട്ടു എന്നും ദൈവമിനിൽ നിന്ന് അകന്നു മാറിയിരിക്കുന്നെന്നും നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പസ്തോല പ്രവൃത്തികൾ നാം വായിച്ചു പഠിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നാം വായിച്ചു കേട്ടതാണ്, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിട്ട് അവർ ദൈവവേലയ്ക്കായിട്ട് ഒരു സ്ഥലത്തേക്ക് കടന്നു പോകും. എന്നാൽ ആ സ്ഥലത്തെത്തി കഴിയുമ്പോൾ നാം കാണുന്നത് അവിടെ വലിയ പ്രതിസന്ധികളാണ്. അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. റോമ പൗരന്മാരെ വിചാരണ കൂടാതെ ശിക്ഷിക്കുവാൻ പാടില്ല എന്നുള്ളത് എഴുതപ്പെട്ട നിയമമായിരിക്കെ, ദൈവത്തിന്റെ ഭക്തരായത് നിമിത്തം വിചാരണയില്ലാതെ അവരുടെ അവകാശങ്ങൾ അവർക്ക് നൽകി കൊടുക്കാതെ അവരെ അപമാനിക്കുവാനും മുറിവേൽപ്പിക്കുവാനും ഇടയാകും. എന്നാൽ കഷ്ടതയുടെ മുമ്പിൽ പതറിപ്പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന, ദൈവത്തിന്റെ പ്രസാദം നഷ്ടപ്പെട്ടു പോയി എന്ന് തെറ്റിദ്ധരിക്കുന്ന അപ്പസ്തോലന്മാരെയല്ല നാം പുതിയ നിയമത്തിൽ കാണുന്നത്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച ദൈവഭക്തർ ദൈവം നിങ്ങളിൽ നിന്ന് അകന്നുപോയെന്നുള്ളതല്ല, മറിച്ച് അവർ കാരാഗ്രഹത്തിൽ തടവിൽ കിടക്കുമ്പോൾ, ചെങ്ങലുകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നവർ പ്രാർത്ഥിക്കുകയും പാട്ടുകൾ പാടുകയും ചെയ്തു. അവരുടെ ആരാധനയെങ്കിൽ ദൈവം ഇറങ്ങി വന്നു. ദൈവത്തിന്റെ പൈതലി, നിന്റെ നിലവിളിക്കും കണ്ണുനീരിനും ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായ മറുപടിയുണ്ട്. നിന്റെ പതർച്ചകളെ കാണുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിന്റെ വേദനകളെ അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ഒരു വഴിയുണ്ടെന്നും അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടത് ആവശ്യമാണെന്നും ഇതായി ഒരു ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഒരു ലുതിയായി കുടുംബവും ഒരു കാരാഗ്രഹ പ്രമാണിയും അവന്റെ കുടുംബവും ആ ദേശത്ത് ദൈവത്തിന്റെ ശക്തരായ സാക്ഷികളായി എഴുന്നേറ്റ്. നീ കഷ്ടതയുടെ നടുവിൽ കൂടി കടന്നു പോയാൽ ദൈവം നിന്നെ അവിടെ മഹത്വപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടെന്നറിഞ്ഞ് ഇന്നത്തെ ദിവസം നിന്റെ ഹൃദയം ധൈര്യപ്പെട്ടിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ.